ഒരുമിച്ച് ഒരു വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാമത്തെ അധ്യായം, ഇതിന്റെ 11-12 വാക്യങ്ങൾ ആമുഖമായിട്ട് നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 19:11-12.
അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു.
മതി, 2-ാമത്തെ വാക്യം നമുക്ക് പിന്നീട് വായിക്കാം. വെള്ളക്കുതിരയുടെ മേൽ ഇരിക്കുന്നവന്റെ പ്രത്യേകത, അതിന്മേൽ ഇരിക്കുന്നവൻ സത്യവാൻ എന്ന പേരുള്ളവനാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 20-21-20-ാമത്തെ വാക്യം. 1 John 5:20.
ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുമെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു.
അവൻ സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തു, അവൻ സത്യദൈവവും നിത്യജീവനുമാകും. യോഹന്നാൻ 1:14, യോഹന്നാന്റെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു John 1:40.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മ ഈ വായിച്ച വാക്യങ്ങൾ കൂടാതെ അനവധി വാക്യങ്ങൾ, യേശു സത്യവാനാണ്, ഹി ഈസ് ദ ട്രൂത്ത് എന്ന് വെളിപ്പെടുത്തുന്ന അനേക വാക്യങ്ങളുണ്ട്. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നലെ ഇവിടെ പ്രസംഗിക്കപ്പെട്ട തിരുവചനത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് കോൺട്രഡിക്ട് വിത്ത് ദ വേർഡ്സ്. നിങ്ങൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നാം, എങ്കിലും ആ വചനങ്ങളുമായിട്ട് യാതൊരു നിലയിലും കോൺട്രഡിക്ട് ചെയ്യുന്ന വേദഭാഗങ്ങളല്ല ഞാൻ പറയുന്നത്. ഇന്നലെ നാം ദൈവത്തിന്റെ സത്യങ്ങൾ എന്ന് കേട്ട സ്ഥാനത്ത് ഇന്ന് ഞാൻ ദൈവത്തിന്റെ ഏക സത്യം എന്ന ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ കേട്ട തിരുവചനങ്ങൾ അതിന്റെ പെർസ്പെക്റ്റീവിലുള്ള തിരുവചനങ്ങളാണ്. ഇന്ന് ഞാൻ അതേ ഭാഗത്തോട് തന്നെ ചേർന്ന് നിന്ന് ദൈവത്തിന്റെ സത്യങ്ങൾ നമുക്ക് ചുറ്റും സത്യമായി നിൽക്കുമ്പോൾ തന്നെ അതിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിന്റെ ഏക സത്യത്തെ നാം മുറുകെ പിടിക്കുന്നില്ല എങ്കിൽ ആ സത്യങ്ങൾ പലപ്പോഴും സത്യമായി തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ സത്യം ക്രിസ്തു, ദൈവത്തിന്റെ അനവധി സത്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് ഈസ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. അവൻ എല്ലാം കഴിഞ്ഞ് കുതിരപ്പുറത്തിരിക്കുമ്പോഴും അവൻ സത്യവാനാണ്. അവൻ ഈ ഭൂമിയിൽ പാപികളുടെ നടുവിൽ ജീവിച്ചപ്പോഴും അവൻ കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. അവൻ മാത്രമാണ് സത്യവാൻ. എന്നാൽ ഞാൻ ഈ വായിച്ച വാക്യങ്ങളെയൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയ ശേഷം, ഇവനാണ് സത്യമെങ്കിൽ ഇവനെ അഭിമുഖീകരിക്കുന്നതിൽ എനിക്കുണ്ടായിരിക്കേണ്ട ഒരു പരമാർത്ഥതയെ നിങ്ങളുടെ മുമ്പിൽ ഒരു സംഭവത്തിലൂടെ ഞാൻ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഒത്തിരി വാക്യങ്ങൾ, ഒത്തിരി ചിന്തകൾ എന്റെ മുമ്പിൽ വന്നപ്പോഴും അതിനെ ബൈപ്പാസ് ചെയ്ത ശേഷം വന്നു കയറുന്ന ഈ ചിന്തയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഹൃദയം കൊണ്ട് ഇത് സംസാരിക്കാതെ മറ്റ് യാതൊരു ദൈവവചന വാക്യങ്ങൾ കൊണ്ടും ഇത് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സത്യമായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ നേരിട്ടു. സത്യത്തെ അവൻ അടിമുടി കണ്ടു. സത്യത്തിന്റെ മുമ്പിൽ അവൻ എങ്ങനെ ജീവിച്ചു, ഈ ചിന്ത എന്നെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്ത. അത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ വളരെ വികാര നിർഭരമായി മാത്രം വായിക്കാൻ കഴിയുന്ന ഒരു സംഭവത്തിലാണ് ആ കാര്യങ്ങൾ വെളിപ്പെട്ട് കിടക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിനെ പീലാത്തോസ് എന്ന് പറയുന്ന സത്യത്തിന്റെ കാവൽക്കാരനായി ഈ ലോകം വാഴിച്ചു നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ആ വേദഭാഗങ്ങൾ എല്ലാം തന്നെ മാറിയും മറിച്ചും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ചു. ഒരു പ്രത്യേക വികാരത്തോടെ അല്ലാതെ ആ വേദഭാഗങ്ങളൊന്നും വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പതിവിന് വിപരീതമായി ആ സമയത്ത് ഞാൻ പീലാത്തോസിന്റെ മുമ്പിൽ കണ്ട യേശു എനിക്ക് വളരെ വ്യത്യസ്തനായിട്ട് തോന്നി. ഒരുപക്ഷെ യേശുവിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടല്ല, എന്റെ മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടായിരിക്കും. ഈ ലോകത്തിന്റെ അധികാരത്തിന്റെ ഇരിപ്പിടമാണ് പീലാത്തോസിന്റെ കസേരയെങ്കിൽ മറുഭാഗത്ത് സ്വർഗത്തിന്റെ രാജാവ് കുറ്റക്കാരനായിട്ട് മറുവശത്ത് നിൽക്കുക. ഞാൻ അതിനെങ്ങനെയാണ് കാണുന്നത്? ഭൗമിക അധികാരത്തെ സ്വർഗത്തിന്റെ അധിപതി, ഈ ലോകത്തിന്റെ അധികാരത്തെ സ്വർഗത്തിന്റെ അധിപതി കണ്ടുമുട്ടുന്ന സ്ഥലമാണ് പീലാത്തോസിന്റെ അങ്കണം. ഒത്തിരി പരിശ്രമിച്ചാൽ മാത്രം പിടിച്ചു നിൽക്കാവുന്ന അധികാരം മാത്രമുള്ള പീലാത്തോസിന് മുമ്പിൽ ഉയരത്തിലെ മഹത്വമുള്ള അധികാരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവന്റെ നിൽപ്പ് എനിക്കൊത്തിരി കാഴ്ചകൾ തന്നു. ഇവൻ അധ്വാനിച്ച് രാജാവായപ്പോൾ രാജാവായി ജനിച്ചവൻ പീലാത്തോസിന്റെ അങ്കണത്തിൽ ഐഹികമായതും ആത്മീയമായതും തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ്. രാജാവായി പരിശ്രമിച്ച് കയറിയവനും രാജാവായി ജനിച്ചവനും തമ്മിൽ അവിടെ ഒരു വാദമുഖം തുറക്കപ്പെടുകയാണ്. ഞാൻ ആ പീലാത്തോസിന്റെ ആ പ്രൗഢിയൊക്കെ വായിച്ചപ്പോൾ ഞാൻ എന്റെ യേശുവിലേക്ക് നോക്കി. അവൻ പീലാത്തോസിന്റെ അകത്തളത്ത് നിന്നൊരു വാക്ക പറയുന്നുണ്ട്, മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടല്ലാതെ എന്റെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. നീ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന ഈ അധികാരത്തെക്കാൾ വലിയൊരു അധികാരത്തിന് മുമ്പിൽ, അധികാരത്തിന് കീഴിലാണ് ഞാൻ ജീവിക്കുന്നത്. ഫ്രേസലോ, ഓ സ്വർഗത്തിന്റെ രാജാവ്, സ്വർഗത്തിന്റെ അധിപതിയും ഈ ലോകത്തിന്റെ അധിപതിയും തമ്മിൽ കണ്ടുമുട്ടി നിന്നിടത്ത് ഒരു ദൈവവേദനയിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ആ കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ വരച്ചു കെട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രേസലോ, ഹാലലൂയ. പീലാത്തോസിന്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, പിണ്ണാകാരമാകുന്നതിന് മുമ്പ് പീലാത്തോസിനെ കണ്ടവനായ കർത്താവ്, ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ആധിപത്യം തോളിൽ ഇരിക്കുന്നവൻ തന്റെ സ്വന്തം കരസര സൂക്ഷിക്കാൻ ബന്ധപ്പെടുന്നവന്റെ മുമ്പിൽ, ആധിപത്യം തോളിൽ മേൽ ഇരിക്കുന്നവൻ നിൽക്കുമ്പോഴും അവൻ ആ താൽക്കാലിക അധികാരത്തിന് മുമ്പിൽ കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുന്നത് എന്നെ ഒത്തിരി കരയിപ്പിച്ചു. അവന്റെ തോളിന്മേൽ ആധിപത്യം നിൽക്കുക, അവൻ അത്ഭുത മന്ത്രിയായി നിൽക്കുമ്പോഴും ഒരു കാറ്റ് വീശിയാൽ താഴെ പോകാവുന്ന അധികാരത്തിന് മുമ്പിൽ അവൻ അറക്കപ്പെട്ടവനായിട്ട് നിന്നു. ഹല്ലേലൂയ. പ്രൈസലോ. എന്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം ഞാൻ പറയാം. പീലാത്തോസ് എന്റെ, ഞാൻ അത് എഴുതിയിട്ടിട്ടുണ്ട്, പീലാത്തോസ് പിണ്ണാകാരമായിരിക്കുന്നതിന് മുമ്പ് താൻ കണ്ട അസ്ഥികൂടത്തിന് മുമ്പിലാണ് തന്റെ കൈകൊണ്ട് ലോകത്തിലെ വെള്ളത്തെ മുഴുവനും വാരിയെടുക്കാൻ കഴിയാവുന്ന ശക്തിയുള്ളവൻ. ആ അസ്ഥികൂടത്തിന് മുമ്പിൽ പ്രൈസലോ മിണ്ടാതെ നിന്നു. കർത്താവിനറിയാം, ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇവന്റെ അസ്ഥികൂടം എനിക്ക് മറവല്ലായിരുന്നു. ആ അസ്ഥികൂടത്തിന് മുമ്പിലും സ്വർഗം സഭയെ കണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്ന കാഴ്ച. ഹല്ലേലൂയ. ഏത് കണ്ണാണോ പീലാത്തോസിനെ അവനെ മെനയുന്നതിന് മുമ്പ് കണ്ടത്, ആ കണ്ണ് പീലാത്തോസിന് മുമ്പിൽ അടഞ്ഞുപോയി, അടഞ്ഞിരുന്നു. എന്നിട്ട് യേശു മറ്റൊരധികാരത്തിന് കീഴിൽ തന്നെ തന്നെ മിണ്ടാതാക്കിയ ശേഷം, നിന്റെ അല്പനേരത്തെ അധികാരം വെച്ച് നീ കളിക്ക്, അതിനു മുമ്പിൽ ഞാൻ എന്റെ മക്കളെ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിന് ഞാൻ അല്പനേരം നിന്റെ മുമ്പിൽ കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ആ പീലാത്തോസിന്റെ മുഖത്തോട്ട് നോക്കി ഇതൊക്കെ യേശു ഈ ഡയലോഗ്, ഞാനീ പറഞ്ഞ ഡയലോഗ് ഇച്ചിരൂടെ കൊഴുപ്പ് കൂട്ടി യേശു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്കിപ്പോ തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ആ സിനിമയ്ക്കൊന്ന് കൈയടിക്കായിരുന്നു. പക്ഷെ മനുഷ്യപുത്രൻ അതൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, വീണ്ടെടുപ്പ് വില യേശുക്രിസ്തു കൊടുത്തില്ലെങ്കിൽ മരണം മാത്രം അവകാശമായിരിക്കുന്ന പാപത്തിന്റെ ദാസിന് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുക്കാൻ വന്ന സമ്പന്നനായ യജമാനൻ ദരിദ്രനായി നിൽക്കുക. ഇവന് വേണ്ടി ഇവിടെ വീണ്ടെടുപ്പ് വില കൊടുത്തില്ലെങ്കിൽ ഇവൻ ഇവന്റെ കാര്യം പോക്കാം. മനസ്സിലായി? പീലാത്തോസിന്റെ വീണ്ടെടുപ്പ് വില പീലാത്തോസിന് കൊടുക്കപ്പെടുന്നില്ലെങ്കിൽ മരണം മാത്രം മൂലധനമായി നിൽക്കുന്ന പീലാത്തോസിന് വേണ്ടി വീണ്ടെടുപ്പിന്റെ വില കൊടുക്കാൻ വന്ന ഹല്ലേലൂയ കർത്താവും ആ സമ്പന്നതയിലും പീലാത്തോസിന് മുമ്പിൽ ദരിദ്രനായി തീർന്ന കൃപ ഞാൻ വളരെ വികാരത്തോടെ വായിച്ചു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, മരണത്തോളം ക്രൂശിലെ മരണത്തോളം യേശു താഴുന്നില്ലായിരുന്നെങ്കിൽ പീലാത്തോസിന്റെ യേശുവിന്റെ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു വാസ്തവം. അവൻ മരണത്തോളം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നില്ലായിരുന്നെങ്കിൽ പീലാത്തോസേ നിനക്ക് അവന്റെ മേൽ ഒരു വിരല പോലും ചൂണ്ടാൻ കഴിയില്ലായിരുന്നു. ഒത്തിരി വികാരമായ സന്ദർഭം നിങ്ങൾക്കുണ്ടായിരിക്കാം, മേലായിരിക്കാം. എനിക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഹൃദയത്തിൽ. അവിടെ ഒരു വാക്ക്, നാം കഴിഞ്ഞ ദിവസമൊക്കെ കേട്ട ഒരു വാക്ക്, ആ വികാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ ചില സത്യങ്ങളിലേക്ക് കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. 37-ാമത്തെ വാക്യം എന്ന് വായിക്കും.
പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപ്പനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എന്റെ വാക്ക് കേൾക്കും. ഇപ്പോൾ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നത് ലോകത്തിലെ ഏക സത്യം. ശ്രദ്ധിക്കുക, സത്യം എന്നത് ലോകത്തിന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനമല്ല ഉള്ളത്. സത്യപ്രതിജ്ഞയൊക്കെ ചെയ്താണ് ഈ മഹാന്മാർ കയറുന്നത്. പക്ഷേ ഏത് സമയത്തും വളച്ചൊടിക്കാവുന്ന സത്യമാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കാര്യകാരണങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും പറഞ്ഞു വാദിച്ചാൽ എന്റെ ഇഷ്ടത്തിൽ സത്യത്തെ മാറ്റിയെടുക്കുകയും ചെയ്യാവുന്ന സത്യമുള്ള ഒരു നീതിന്യായാധിപന്റെ മുമ്പിൽ സത്യം മാത്രം ഫണ്ടമെന്റൽ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, അവൻ സത്യവാനാണ്, കുതിരത്ത് പ്രതിജിക്കുന്നവൻ. അവൻ കൃപയും സത്യവും നിറഞ്ഞവനാണ്. ലോകത്തിൽ ഒരു മായവും ഇല്ലാത്ത സത്യം, വളച്ചൊടിക്കാൻ കഴിയാത്ത സത്യം, കോംപ്രമൈസ് ചെയ്യാത്ത സത്യം, ഏക സത്യമായ യേശുവിനെ നീ അഭിമുഖീകരിക്കുമ്പോൾ ആ സത്യത്തെ താങ്ങണമെങ്കിൽ നിന്റെ മനോഭാവം എന്തായിരിക്കണം എന്നതാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. പീലാത്തോസ് അവന്റെ മനസ്സിലെ സത്യത്തെക്കുറിച്ചുള്ള ചിന്തയും യേശുവാകുന്ന സത്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ സത്യത്തെക്കുറിച്ച് അവനുണ്ടായിരിക്കേണ്ട ബോധവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒത്തിരി നല്ല സത്യവാചകങ്ങളൊക്കെ പീലാത്തോസ് പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു കഴിഞ്ഞ ദിവസം. ഈ നാട്ടുകാർക്ക് ന്യായത്തിന് തീർപ്പ് കൽപ്പിക്കേണ്ട ഇടത്താണ് ഈ പീലാത്തോസ് കയറിയിരിക്കുന്നത്. സത്യം എന്താണെന്ന് ശരിയാണെന്നും അവർക്ക് എവിടെയെങ്കിലും കാണണമെങ്കിൽ കാണേണ്ട കസേര പീലാത്തോസിന്റെ കസേര. കാരണം അവിടെയാണ് മനുഷ്യരെ വിചാരണ ചെയ്ത് സത്യവും നീതിയും നടപ്പാക്കേണ്ട ഇടം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, സത്യത്തിന് ലോകക്കാരന് തീർപ്പ് കൽപ്പിക്കേണ്ട ഇടത്ത് കയറി നിൽക്കുന്ന സത്യത്തിന്റെ കാവൽക്കാരനും സത്യവാൻ എന്ന പേരുള്ളവരും തമ്മിൽ നിൽക്കുന്ന അങ്കണത്തിൽ വളരെ വിചിത്രമായ ഒത്തിരി കാഴ്ചകൾ പരിശുദ്ധാത്മാവ് നമ്മളെ കാണിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പീലാത്തോസ് നമ്മുടെ ഉള്ളിലേക്കാണ് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, when you know the real truth, നിങ്ങൾ യഥാർത്ഥ സത്യത്തെ അഭിമുഖീകരിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ചുള്ള ബോധം വിട്ട ശേഷം നീ സത്യത്തിന് മുമ്പിൽ ആയുധവർഗം വെച്ച് കീഴടങ്ങും. സത്യത്തിന്റെ കാവൽക്കാരനായി നിന്ന പിലാത്തോസ് യഥാർത്ഥ സത്യത്തെ വിചാരണ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പങ്കപ്പാടുകളൊക്കെ ഭയങ്കര. അതിൽ പിലാത്തോസ് പറയുന്നൊരു ഭാഗമുണ്ട്, 18-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
പിലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്,
ഈ പുള്ളിക്കാരൻ ഈ സത്യം 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 എന്ന് പറഞ്ഞാൽ ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സത്യപ്രതിജ്ഞയ്ക്കൊക്കെ ഉള്ള സത്യം ഉള്ളൂ, പിന്നെ ഈ ചോദിച്ച ശേഷം കേൾക്കാനൊന്നും പുള്ളിക്ക് സമയമില്ല, പുള്ളി പുള്ളിയുടെ വഴിക്ക് പോവുക. സത്യം എന്താണെന്ന് ആത്മീയമായിട്ട് അറിയാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് എന്താണ് സത്യമെന്ന് പീലാത്തോസ് ചോദിക്കുന്നുണ്ടെങ്കിലും സത്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പീലാത്തോസ് മറ്റൊരു സൈഡിലേക്ക് പോവുകയാണ്, മറ്റു കാര്യത്തിലേക്ക് പോവുക, സത്യത്തിന് മുമ്പ് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല. അത് കഴിഞ്ഞ് അതിന്റെ അവസാനം പീലാത്തോസ് ഒരു വാക്ക് പറയുന്നുണ്ട്. ആ വാക്യത്തിന്റെ അവസാനം, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ പറയട്ടെ, സത്യത്തിന് പീലാത്തോസിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് യേശുവിനെ അവൻ പറഞ്ഞു വിടേണ്ടതായിരുന്നു. സത്യത്തിന് അവന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അവൻ തന്നെ പറഞ്ഞ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അവൻ യേശുവിനെ സ്വതന്ത്രനാക്കണ്ടായിരുന്നു. അവിടെ വാദവും കഴിഞ്ഞ്, അവിടെ എന്താ പറയുക, തെളിവെടുപ്പും കഴിഞ്ഞ് അവിടെ അവൻ എല്ലാ കാര്യങ്ങളും അവിടെ തീർത്ത ശേഷം സഭ പിരിച്ചു വിടേണ്ടതായിരുന്നു. ഇഫ് ട്രൂത്ത്, അവന്റെ ഉള്ളിൽ ട്രൂത്ത് ട്രൂത്ത് ആയിരുന്നെങ്കിൽ. നമുക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പീലാത്തോസിന് സത്യം സത്യമായിട്ട് മനസ്സിലായിരുന്നെങ്കിൽ പീലാത്തോസ് പറഞ്ഞു തന്നെ ഈ വാക്യം മതി, മുമ്പോട്ടുള്ള മുഴുവനും വിചാരണകളും അവസാനിപ്പിച്ചിട്ട് കോടതി പിരിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു വിടാമായിരുന്ന സ്വാതന്ത്ര്യവും അധികാരവും ഉള്ളപ്പോൾ തന്നെ അവൻ പറഞ്ഞ വാക്കിനൊരു വിലയുമില്ലായിരുന്നു. അവനെന്താ പറഞ്ഞേ, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പ്രിയമുള്ളവരെ, സത്യമാണ് അവൻ പറഞ്ഞത്, പക്ഷെ അവൻ പറഞ്ഞ സത്യത്തിന് അവന്റെ വാക്കിന്റെ പോലും വിലയില്ല എന്നത് പിന്നീട് തെളിയിക്കപ്പെടുക. ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഈ സത്യത്തെ അഭിമുഖീകരിക്കുന്നത് കടുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ യേശുവിനെ നിന്റെ ഹൃദയം കൊണ്ട് അഭിമുഖീകരിക്കുന്നത് തുലോം ശക്തിയുള്ളതാ. നിനക്കൊരായിരം പ്രാവശ്യം ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല നാണയിട്ട് പറഞ്ഞാലും സത്യത്തിന് മുമ്പിൽ നിന്റെ ഹൃദയത്തെ പരമാർത്ഥമായി കൊടുക്കാൻ കഴിയത്തില്ല കുഞ്ഞെ. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. നാം ഇന്നലെ കേട്ടല്ലോ, 1000 പ്രാവശ്യം യേശു നല്ലവനെന്ന് പാടിയാലും, See, when you come to the reality, നിന്റെ ഹൃദയം മാത്രം പകരം വെച്ചു കൊടുക്കേണ്ട ഇടത്ത് നീ പ്രൂവ് ചെയ്യപ്പെടും നിനക്ക് സത്യം വളച്ചൊടിക്കാവുന്നതാണ് സത്യം. ഹല്ലേലൂയ്യ. ഞാൻ ഇങ്ങനെ ആ ഭാഗം വായിക്കട്ടെ. ഈ ഭൂമിയിലെ സിംഹാസനത്തിന് സത്യം മാത്രം പോരാ, ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ മറ്റ് ചിലതും കൂടെ സത്യത്തോട് ചേർന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു നിരപരാധിയെ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ. അത് ജനസമ്മതിയും കൂടെയാണ്. പീലാത്തോസിനെ സംബന്ധിച്ച് സത്യം മാത്രം പോരാ ഇപ്പോൾ യേശുവിനെ സ്വതന്ത്രനാക്കാൻ, സത്യം മാത്രം പോരാ യേശുവിനെ വിട്ടുകൊടുക്കാൻ. എന്തും കൂടെ വേണം, മനുഷ്യരുടെ സമ്മതം കൂടെ വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സത്യം മാത്രം മതിയോ യേശുവിനായി ജീവിക്കാൻ? സത്യം മാത്രം അറിഞ്ഞാൽ മതിയോ നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ജീവിക്കാൻ? അതോ സത്യവും നാട്ടുകാരുടെ സമ്മതിയും ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ട്രെൻഡും പിന്നെ മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചേർന്നാലേ നിനക്ക് സത്യം സത്യമായി തീരത്തുള്ളൂ? എന്റെ മുമ്പിൽ പീലാത്തോസ് ചോദിച്ച ചോദ്യം ഇതാ. പീലാത്തോസിന് സത്യം സത്യമായിരിക്കുന്നത് സത്യവും തന്റെ മുമ്പിൽ നിന്ന് ആർത്തു വിളിക്കുന്ന ജനങ്ങളുടെ സമ്മതിയും പിന്നെ താൻ ഇടത്തോട്ട് തിരിയുമ്പോൾ നോക്കിക്കാണാൻ കഴിയുന്ന തന്റെ കസേരയും കൂടെ ചേർത്ത് വെച്ച് അരച്ചു കിട്ടുന്നതാണ് തനിക്ക് സത്യം. പക്ഷെ ഒരു ദൈവവൈതലിന് യേശുവിനെ എവിടെയെങ്കിലും കണ്ടുമുട്ടണമെങ്കിൽ അവന് സത്യത്തെ സത്യമായി തന്നെ കൈക്കൊണ്ടെങ്കിലേ അവന് യേശുവുമായിട്ടൊരു കൂട്ടായ്മയുള്ളൂ. അവന് സത്യത്തിന് മുമ്പിൽ ഇവനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവന് കണ്ണു പൊത്തേണ്ട ഒരിടമുണ്ട്. അവന്റെ മുമ്പിൽ നിൽക്കുന്ന അവന്റെ ബന്ധുക്കാർ, ചാർച്ചക്കാർ, വേണ്ടപ്പെട്ടവർ, അവന് ഈ കസേരയിൽ നാളെ പിടിച്ചിരുത്തേണ്ടവർ, അവന് നാളെ വരുമാന മാർഗം ഉണ്ടാക്കുന്നവർ, അവന് ഈ ഭൂമിയിൽ ഒരു വില നൽകുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണുകൊണ്ട് അടച്ചു പിടിച്ച ശേഷം വേണം അവൻ പറയാൻ, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. അതുകൊണ്ട് നീ പറയുന്ന ഈ സത്യം, നീ പറയുന്ന അത്രയും സത്യമല്ല കുഞ്ഞ്, സത്യമല്ല. നിനക്ക് സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഈ രണ്ടും രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 2+2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ? ആണോ? കമ്പനികളുടെ ഭാഗത്തൊക്കെ 4.5 കേട്ടിട്ടുണ്ടല്ലോ, അല്ല 4. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഏരിയയിലും 2+2 എത്രയാ? 2+2 എന്ന് പറഞ്ഞാൽ 2+2=4. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ കാലങ്ങൾ അത്രയും മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2+2=4 എന്നതിനേക്കാൾ ഇത്രയും സത്യവാനായിരിക്കുന്ന യേശുവിന് മുമ്പിൽ നിങ്ങൾക്ക് യേശുവിലേക്കൊരു പ്രവേശനം, സ്വീകാര്യത, ഒരു കൂട്ടായ്മ, അവനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് തുടർമാനമായി ജീവിക്കണമെങ്കിൽ, അവൻ നിങ്ങളുടെ മനസ്സിനെ അഭിമുഖീകരിക്കണമെങ്കിൽ, എന്ന് നിനക്ക് അവനെ കാണണമെങ്കിൽ, നിനക്ക് സത്യത്തെ തന്നെ അഭിമുഖീകരിച്ചേ മതിയാകും. പീലാത്തോസ് നമ്മളെ കാണിക്കുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ? പീലാത്തോസിന് സത്യം മാത്രം പോരാ, ഇവനെ വെറുതെ വിടാൻ സത്യവും ജനസമ്മതിയും കൂടെ വേണം. അപ്പൊ അവനോട് പറയുകയാണ്, ഞാൻ ഈ മനുഷ്യനെ ഒരു കുറ്റവും കാണുന്നില്ല. ഇനി അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക, നിങ്ങൾ ആ വേദഭാഗം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ സ്വതന്ത്രമാക്കാനും വിട്ടയക്കാനും തനിക്ക് അധികാരമുള്ളപ്പോൾ തന്നെ തന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ ഇടത്ത് തന്നെ, യേശുവിനെ സ്വതന്ത്രമാക്കാൻ അധികാരമുള്ളപ്പോൾ തന്നെ അവൻ ഒരു ഉഴപ്പൻ മറുപടി പറയുന്നുണ്ട്. അവൻ പറയുന്ന ഒരു മറുപടി എന്നാണെന്നറിയോ? നിങ്ങളുടെ രീതി പ്രകാരം പെസഹായിക്ക് ഒരാളെ വിട്ടുതരിക പതിവുണ്ടല്ലോ, പതിവുണ്ടല്ലോ. ശ്രദ്ധിക്കൂ, ഈ സത്യത്തെ സത്യമായിട്ട് തന്നെ സുവിശേഷത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒത്തിരി സ്ഥലത്ത് കയറും, കാട് കയറും. ഞാൻ വേറെ സംഭവിച്ചപ്പോൾ പീലാത്തോസ് 7 പ്രാവശ്യം അകത്തോട്ട് കയറി പുറത്തോട്ട് വന്നു, അകത്തോട്ട് കയറി പുറത്തോട്ട് വന്നു. പഠനമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ വായിക്കും, എല്ലാ സുവിശേഷവും കൂടെ ചേർത്ത് വായിക്കണം. അവൻ അകത്ത് കയറി, അവൻ പുറത്തു വന്നു. ഈ ഒരു മനുഷ്യന് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ് മഹാസത്യത്തിന് മുമ്പിൽ. എന്താണ് ഇവന് ഈ അകത്തോട്ട് കയറുക? നമ്മൾ എപ്പോഴാ അകത്തോട്ട് കയറുന്നു, പിന്നെ പുറത്തോട്ട് വരുന്നു, പിന്നെ കൈ തിരുമുന്നു, ഇതൊക്കെ എപ്പോഴാ? ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോഴാ. എന്താ തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നത്? എവിടെയൊക്കെയോ കോംപ്രമൈസ് ചെയ്ത് പോകണം, അതുകൊണ്ടാണ് അകത്തോട്ട് കയറുന്നു പുറത്തോട്ട് വരുന്നു. പിന്നെ നമ്മൾ പറയും, അതൊന്ന് എടുത്തേടി. ഏത്? അല്ല, അത് മറ്റേ ആ റേഷൻ കട, അത് നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഈ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന സാധനത്തിന് വേണ്ടി പോലും ഭാര്യയോട് വഴക്ക് പിടിച്ചോളേ. ശ്രദ്ധിച്ചിട്ടില്ലേ? സൗരി വരെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനത് വായിച്ചു പ്രിയുള്ളവരെ, ഞാൻ പീലാത്തോസിനെ പഠിച്ചു. കാരണം പീലാത്തോസിനെ പഠിച്ചത് ഞാൻ പീലാത്തോസിനെ കുറിച്ചൊരു തിസിസ് എഴുതാനല്ല, എന്നെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയാണ്. ഞാൻ എന്തുമാത്രം ഈ യേശുവാകുന്ന സത്യവാനെ, സത്യത്തെ അഭിമുഖീകരിച്ചു. ഇവ മാത്രമാ സത്യം. ശരി പ്രിയമുള്ളവർ, ഒരു കാര്യം ഉറപ്പാ, മഹാത്മാഗാന്ധിയെ നിങ്ങൾ നേരിട്ട് കാണാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷെ മഹാത്മാഗാന്ധിയോടൊപ്പം നിങ്ങൾ തിലവഴിച്ചാൽ നീ ഏതിൽ നിന്ന് വീണുവെന്ന് ഒരിക്കലും മഹാത്മാഗാന്ധിക്ക് നിന്നെ ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല. നീ ഏതിൽ നിന്ന് വീണു എന്ന് കുഞ്ഞെ നിനക്ക് വെളിപ്പെടുത്താൻ, നിന്റെ യഥാർത്ഥ മുഖം, നഷ്ടപ്പെട്ട മുഖം നിനക്ക് കാണിച്ചു തരാൻ കഴിയുന്നത് ഈ സത്യവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മാത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിലെ മുഴുവൻ സാൻമാർഗി ഗുരുക്കന്മാരുടെയും കൂടെ ഒരു ആശ്രമത്തിൽ 50 ദിവസം ചെലവഴിച്ചാലും നീ ഏതിൽ നിന്ന് വീണുവെന്നും നിന്നെ ഏതിനായി സൃഷ്ടിക്കപ്പെട്ടുവെന്നും നിനക്കിപ്പോൾ നഷ്ടമായിരിക്കുന്ന എന്താണെന്നും നിനക്ക് തേഞ്ഞുപോയ നിന്റെ മുഖം എന്താണെന്നും അവർക്കാർക്കും കാണിച്ചു തരാൻ കഴിയത്തില്ല. യേശുവിനെ നീ കാണുന്ന മാത്രയിൽ നിന്റെ ഹൃദയത്തിൽ നീ തിരിച്ചറിയും. അതാ ഈ സത്യത്തെ പരമാർത്ഥതയോടെ നീ കാണുമ്പോൾ നീ ആദ്യം പറയും, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു വർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എന്റെ പൊന്നു സഹോദര, എന്റെ പൊന്നു സഹോദരി, നിന്റെ ഹൃദയ കണ്ണ് നനയ്ക്കാത്ത ഒരു യേശുവിനെയാണ് നീ കൂടെ കൊണ്ട് നടക്കുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയട്ടെ, ഈ യേശു മറ്റൊരു യേശുവാണ്. ഹല്ലേലൂയ. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നത് സന്ദർഭങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, വ്യക്തികളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നത് യേശുവിനെ ഓർത്ത്. ഇപ്പോഴും യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അത് സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പബ്ലിക്കിൽ പറയുന്നത്. യേശു എന്റെ ഹൃദയത്തെ ഒത്തിരി പ്രാവശ്യം കരയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ ഹൃദയത്തിന്റെ കണ്ണിന് ഇതുവരെയും യേശുവിന്റെ സ്നേഹത്തിന് നനയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞെ, സ്നേഹത്തോടെ പറയുക, അത് മറ്റൊരു യേശു തന്നെ. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ, ഈ സത്യത്തെ നീ കാണുമ്പോൾ, ആ സത്യം നിന്നോട് പറയും, മോനെ, ഇതാണ് അപ്പൻ നിന്നെ കുറിച്ച് ആഗ്രഹിച്ച മുഖവിധ, ഇതാ നിന്റെ മുഖം, യഥാർത്ഥ മുഖവിധ. യേശുവിനെ ഒരാൾ കണ്ടെത്തുമ്പോൾ നമുക്കതിന്റെ ഒരു ആത്മീയ അർത്ഥം കൂടെ തിരിച്ചറിയാം. വെറുതെ രോഗസൗഖ്യമല്ല യേശുവിനെ കാണുമ്പോൾ നാം കണ്ടെത്തുന്നത്, വെറുതെ കടഭാരം മാറുന്നതല്ല, സ്വർഗത്തിൽ പോയി അവിടെ കയറി ഇരിക്കുന്നതല്ല യേശുവിനെ ഞാൻ കണ്ടു. യേശുവിനെ കാണുന്നതിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന് എന്നോടുള്ള ദാഹമാണ് ഞാൻ യേശുവിൽ കാണുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് എന്നിലുള്ള ഹൃദയത്തിന്റെ വലിയ താല്പര്യമാണ് ഞാൻ യേശുവിൽ കാണുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഇടമാണ് ഞാൻ യേശുവിൽ കൂടെ ദർശിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ യേശുവിനെ കാണേണ്ടത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സാധനം തിരിച്ചു കിട്ടുന്നിടത്തല്ല നിങ്ങൾ യേശുവിനെ കാണേണ്ടത്. നിന്റെ നഷ്ടപ്പെട്ടു പോയ മുഖം യേശുവിൽ കണ്ടെടുക്കുന്നിടത്താണ് യേശുവ എന്ന സത്യത്തെ നീ ഫേസ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥവത്താകുന്നു. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, ഈ ദൈവം മനുഷ്യനെ നേരോടെ നേരുള്ളവനായി സൃഷ്ടിച്ചു. മനുഷ്യനോ അനേക സൂത്രങ്ങൾ കണ്ടുപിടിക്കുന്നു. എനിക്ക് ആ വാക്യം ഇഷ്ടപ്പെട്ടു. ദൈവം ഈ നേരെന്ന് പറയുന്ന സൃഷ്ടിപ്പിനോട് ചേർന്ന് കിടന്ന ഒരു കാര്യമാണ്. ദൈവം നേരോടെയാ സൃഷ്ടിച്ചത്, നേരുള്ളവനാ സൃഷ്ടിച്ചത്. എനിക്ക് ആ വാക്യം ഇഷ്ടമാണ്. ദൈവം ഒരു മോനെയും നേരുള്ളവനായിട്ട് അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം കുഞ്ഞെ നീ അതാ കാണണ്ട, യേശുവിൽ നീ കാണേണ്ടത് എന്റെ അപ്പന് എന്നെ നേരുള്ളവനായി എന്റെ മുഖത്തെ സൃഷ്ടിച്ച ആ ഇടത്തേക്ക് എന്നെ കൊണ്ടുവരിക എന്റെ അപ്പൻ. ഹല്ലേലൂയ. ഒന്നര വയസ്സുള്ള കൊച്ചു തീപ്പൊള്ളലേറ്റ് മുഖം മൊത്തം വികൃതമായ ശേഷം, ഒന്നര വയസ്സിന് മുമ്പ് അവൻ നല്ല തുടുതുട ചബ്ബി ചീക്സും ബ്ലൂ ഐസും ഒക്കെ ആയിട്ട് അവൻ ഇരുന്ന ആ സമയത്തെ പടം അമ്മയൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ, മോനെ ഇതാണ് നിന്റെ ആ സൃഷ്ടിച്ചപ്പോൾ നിന്റെ അവസ്ഥ. ഓ ഹല്ലേലൂയ. ആ പാച്ചസൊക്കെ മാറി, ആ പാണ്ടൊക്കെ ഒന്ന് മാറി, യേശുവിൽ നിന്നെ തികഞ്ഞവനാക്കാൻ പിതാവ് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സത്യമാണ് യേശു. സത്യതൽപരന് മാത്രമേ ഇവനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയത്തുള്ളൂ. അകത്ത് സത്യമില്ലാത്ത ആർക്കും അധികം നാൾ ഇവനെ കൊണ്ടു നടക്കാൻ കഴിയത്തില്ല. ഇറ്റ് വിൽ പ്രൂവ്. അവരിടയ്ക്കിടയ്ക്ക് സത്യം വിളിച്ചു പറയും, ഇവനിലൊരു കുറ്റവുമില്ല. ചില ഉപവാസ പ്രാർത്ഥനയിൽ അവർ പറയും, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. ചില കോട്ടേജ് മീറ്റിംഗിൽ അവർ പറയും, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. പക്ഷേ അവർ അത് പറയുമ്പോഴും അത് പറയാൻ അവർക്ക് വേറെ 100,000 എക്സ്ട്രാസുകള് അവരുടെ പിന്നിൽ ചലിച്ചേ പറ്റൂ. പക്ഷേ യഥാർത്ഥ ദൈവവേദിലിന് സത്യത്തെ മുറുകെ പിടിച്ചു കഴിയുമ്പോൾ വെറുതെയായിട്ട് അവൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡോണ്ട് കോംപ്രമൈസ് വിത്ത് എനിതിങ്. ഒന്നിനോടും അനുരഞ്ജനപ്പെടാൻ സമയമില്ല. Christ is God's purpose for you. ക്രിസ്തുവാണ് ദൈവത്തിന് നിനക്ക് വേണ്ടിയുള്ള ഉദ്ദേശം. എന്റെ സഹോദരിമാരെ, എന്റെ ആന്റിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കുഴമ്പ് തേച്ചോ, പക്ഷെ കുഴമ്പ് തേച്ച് അവസാനം ഇത് ഞങ്ങൾ കഴിഞ്ഞു, നിങ്ങൾ ഇനി നടത്ത് എന്ന് പറഞ്ഞിരിക്കരുത്. പ്ലീസ് അങ്കിൾമാരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രൈസ്റ്റ് ആണ് ഇവിടുത്തെ 80 വയസ്സുകാരനും. ക്രൈസ്റ്റ് ഈസ് എ ഗോഡ്സ് പർപ്പസ് ഫോർ യു, ടേക്ക് ഇറ്റ്. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം യേശു മാത്രമാണ്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ അത്രേ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്നുമില്ല, മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ മഹത്വം. അതിനിടയ്ക്ക് സമൂഹം വന്ന് നിൽക്കും, സൊസൈറ്റി വന്ന് നിൽക്കും. സ്റ്റാൻഡേർഡുകൾ ഒത്തിരി മാറി മാറി റീസെറ്റ് ചെയ്ത് വരും. നീ ഇതൊക്കെ പറഞ്ഞാലും നീ അത് അർത്ഥമാക്കാതിരിപ്പാൻ നിന്റെ മുമ്പിൽ ഒത്തിരി പേര് നിൽപ്പുണ്ട്. ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് പറയാം. അങ്ങനെയൊന്നും ഇടത്തില്ല. നിങ്ങൾക്കറിയാവോ ഈ വാക്ക് പീലാത്തോസ് മൂന്ന് പ്രാവശ്യമാണ് പറയുന്നത്. മൂന്ന് പ്രാവശ്യം പീലാത്തോസ് ഏറ്റി പറയുന്നത്. ഒന്ന് വായിക്കാവോ, 18:38 നമ്മൾ വായിച്ചു, 18:19 ഒന്ന് വായിക്കാവോ.
പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു.
19:6 വായിക്കാവോ.
മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനും അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു.
എത്ര പ്രാവശ്യം പറഞ്ഞു? 18:38 നമ്മൾ വായിച്ചു കഴിഞ്ഞു. മൂന്ന് പ്രാവശ്യം എന്നെ ഒത്തിരി 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 ചലഞ്ച് ചെയ്തതായിരുന്നു. അകത്തൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഈ മനുഷ്യന്. ഹൃദയത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ചൊക്കെ നല്ല താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഒത്തിരി പ്രാക്ടിക്കൽ ആയിരുന്നു. ഇത് എങ്ങനെയേലും ഇതിന്റെ അകത്ത് ഞാനൊന്ന് കൈയിടാതെ രക്ഷപ്പെടണം എന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെയൊക്കെയോ കുറച്ചൊക്കെ പുള്ളിക്ക് ഒരു 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 താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എവിടുത്തുകാരൻ? ഫ്രം വേർ യു ആർ? അപ്പം പറയുന്നുണ്ട് ഗലീല കാരൻ. ഉടനെ വലിയൊരു ആശ്വാസം പീലാത്തോസിന് കിട്ടി. ആ, ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ നീ ഗലീലക്കാരനാണ്. ഗലീലയിലെ ആള് ഗവർണർ വേറെ, അവന്റെ അടുത്ത് നിന്നെ ഞാൻ വിടുക. വലിയൊരു ആശ്വാസം. ഈ യേശുവിന്റെ അകത്ത് കയറി കൈയിടാതെ ഇവനെ ഒരു വഴിയിലൂടെ ഒഴിവാക്കി വിടാൻ പീലാത്തോസിന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഹെരോദാവിനെ കിട്ടി. ഈ പെസഹായുടെ സമയത്ത് ഗവർണർമാരെല്ലാം യെരുശലേമിൽ വന്ന് സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞ കുറെ നാളത്തെ, കാരണം പെരുന്നാൾ സമയത്ത് ഒത്തിരി എന്താ പറയുന്നത് ഈ കമ്മ്യൂണൽ പ്രോബ്ലംസും ക്രമസമാധാന നിലയും തകരാറിലാകും. അതുകൊണ്ടാണ് ഹെരോദാവ് ആ സമയത്ത് യെരുശലേമിലുണ്ട്, ഗലീലയിൽ ഇരിക്കേണ്ട ആളാ. പെട്ടെന്ന് അവനെ യേശുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. യേശുവിനെ അവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് ഫിലോത്തോസ് എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ നന്നായിട്ട് ദീർഘശ്വാസമൊക്കെ വലിച്ചു. പക്ഷെ പോയ പോലെ തന്നെ റബ്ബർ പന്ത് പോലെ യേശു തിരിച്ചു വരിക. എനിക്കതൊക്കെ, ഞാനിതൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്കറിയാം, ഇത് പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ സൗരി സൗരമാരെ, യേശു ഈ കടൽ തീരത്ത് നിന്നിട്ട് തിരവരരുത് എന്ന് പറഞ്ഞു നിന്നാലും എന്ത് ചെയ്യും? അതിങ്ങനെ വന്നോണ്ടേയിരിക്കും. യേശുവാകുന്ന സത്യത്തെ നീ എത്ര അവോയ്ഡ് ചെയ്താലും, either you can say yes to him or you can say no to him, but you cannot be in a neutral ground, because every neutrality will lead you to hostility. നിങ്ങളുടെ ന്യൂട്രാലിറ്റീസ് എല്ലാം അവസാനം ഒരു ശത്രുതയിലേക്ക് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. നോ നോ നോ, ഞാൻ നിങ്ങളോട് ആധികാരികമായി പറയാനായിട്ടുള്ള സന്ദേശം നഷ്ടപ്പെട്ടു പോകരുത്. ഇഫ് ഹീ ഈസ് ദ ഓൺലി ട്രൂത്ത്, യേശുവാണ് പരമസത്യമെങ്കിൽ സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു പരമാർത്ഥത നിനക്കുണ്ടായേ പറ്റൂ. നോ ന്യൂട്രൽ ഗ്രൗണ്ട്, നോ ന്യൂട്രൽ ഗ്രൗണ്ട്. അത് പിന്നെയും തിരിച്ചു വരും. യേശു നിന്റെ അടുക്കൽ വരും. സഹോദര, യേശുവിനെ നിനക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പുത്രനെ പിതാവ് ഭൂമിയിൽ മാനവരാശിയുടെ പരിഹാരത്തിനായി തന്നതിലൂടെ നിനക്കൊഴിയാ ബാധയാ യേശു. ഇനി നീ വേണ്ടെന്ന് വെച്ചാലും ഉണ്ടല്ലോ, ഏത് കുത്തിയ മനുഷ്യന്റെയും കണ്ണ് തുറന്നവനെ കാണും. സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. സകലനാവും യേശു കർത്താവ് നേറ്റു പറയും. നിനക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. യേശുവിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സത്യത്തെ അഭിമുഖീകരിക്കുക എന്നാണ്. സത്യത്തെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിനെ അഭിമുഖീകരിക്കുക. സത്യ തൽപരനായവനും മാത്രമേ യേശുവിനെ യേശുവായി കാണാൻ കഴിയത്തുള്ളൂ. അപ്പൊ സത്യത്തിന്റെ കാവൽക്കാരൻ ആൾക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ പുള്ളിക്കാരന് സത്യത്തോടുള്ള പ്രതിബദ്ധിയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അവനെ സംബന്ധിച്ച് ഇപ്പോൾ സത്യം സത്യമായിരിക്കാനായിട്ട് അവരുടെയും കൂടെ സമ്മതം ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നിൽക്കാൻ പറ്റുവാണെങ്കിൽ യേശു ക്രിസ്തു ആകുന്ന സത്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യമാകത്തില്ല. ജീസസ് വിൽ നെവർ ബി. നിങ്ങൾ എന്താണ്, ചിലർക്ക് യേശു ഒരു ശക്തിയില്ലാത്ത യേശു ആയിരിക്കുന്നു, യേശു ഇത്ര ശക്തിയുള്ളു. വേറെ ചിലർക്ക് യേശു അങ്ങ് ശക്തി, അവരുടെ ഹൃദയം അങ്ങ് പൊട്ടുക, അവർ യേശുവിനെ ഓർത്ത് അവരെല്ലാം മറക്കുക. മറ്റൊരാൾക്ക് യേശു യേശു എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, കാരണം എന്താണെന്നറിയോ? യേശുവാകുന്ന സത്യത്തെ ആ സഹോദരി ആ സഹോദര പരമാർത്ഥ ഹൃദയത്തോടെ ഏറ്റെടുത്തപ്പോൾ യേശുവിന്റെ മുഴുവൻ ശക്തി അവന്റെ ഉള്ളിൽ വന്നു. പക്ഷെ മറ്റേ സഹോദരൻ ഈ സത്യത്തെ എതിരിട്ടപ്പോൾ അവനെ സംബന്ധിച്ച് യേശു ഒരു കുഴപ്പവും ചെയ്യാത്തവനാന്ന് പറയുമ്പോഴും പരമാർത്ഥ ഹൃദയത്തോടെയല്ല സത്യത്തെ ഏറ്റെടുത്തത്. അതുകൊണ്ട് യേശു അവനിൽ ആ വ്യക്തിയിൽ പൂർണ്ണ ശക്തിയോടെ വാഴുന്നില്ല. അതൊക്കെ പറയുമ്പോഴും യേശു ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കണ്ണുകൊണ്ട് മഹാപുരോഹിതന്മാരുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ഉമ്മാർക്ക് എങ്ങനെ തോന്നും? യേശു നല്ലവനെന്ന് പറയുമ്പോൾ സഹോദരി അത് നല്ലവനെന്ന് നീ അർത്ഥമാക്ക്. ബാക്കി 4000 പേരെ നീ ഒഴിവാക്ക്, കോടാനുകോടി ജനങ്ങളെ നീ അങ്ങ് ഒഴിവാക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നോട് എന്റെ കർത്താവ് എന്ന് പറയുകയാണ്, നിനക്ക് ഒരു 50 ലക്ഷം രൂപയുടെ വണ്ടി ഞാൻ തരാം, അതിനപ്പുറത്ത് മാറ്റി നിനക്ക് ഒരവസരം കൂടെ, നിനക്ക് നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് എല്ലാം മറന്ന് യേശുവിനെ സ്നേഹിക്കാനുള്ള ഒരു പുതിയ ഹൃദയവും തരാം എന്ന് എന്നോട് കർത്താവ് പറഞ്ഞ ഞാൻ 50 ലക്ഷം പ്രാവശ്യവും ഞാൻ ഒന്നേ പറയത്തുള്ളൂ, എന്റെ ഈ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല കർത്താവേ, എനിക്ക് എന്റെ യേശുവിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല, നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വരം എന്റെ ഹൃദയത്തിന് പുതിയതായി ലഭിക്കുകയാണെങ്കിൽ ഞാൻ 50 ലക്ഷം പ്രാവശ്യവും അത് തന്നെ ഞാൻ വാഞ്ചിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ട ഉള്ളവരെ, ഞാൻ ആ 19 വെളിപ്പാട് വരുന്നുണ്ട്. അവിടെ എനിക്കൊരു കാഴ്ച, എന്നെ വളരെയധികം ത്രസിപ്പിച്ചൊരു കാഴ്ചയുണ്ട്. പക്ഷെ അവിടെ സത്യവാന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എന്റെ വാക്ക് മുമ്പോട്ട് കൊണ്ടുപോവാണ്. ഈ ഇതിന്റെ അകത്ത് സത്യം ഇതൊക്കെയാണെങ്കിലും പീലാത്തോസിനെ സംബന്ധിച്ച് മനുഷ്യരുടെ സമ്മതിയും കൂടെ ആവശ്യമാണ്. അതിന്റെ അടുത്ത് എന്നെ ഏറ്റവും കൂടുതൽ ദയനീയമായി കരയിപ്പിച്ചൊരു കാര്യമാണ്, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ ശേഷം പീലാത്തോസ് അവനെ ചാട്ടവാറിന് അടുപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പീലാത്തോസെ നിനക്ക് പിന്നെ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനൊരു കുറ്റവും ഇവനിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പീലാത്തോസ് പറഞ്ഞത് ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ക്രമപ്രകാരം ഒരു പെസകായിക്കൊരു. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഇതുമായിട്ട് എന്താ ബന്ധമിരിക്കുന്നത്? ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ ശേഷം യേശുവിനെ ചാട്ടവാറിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിക്കാൻ ഏൽപ്പിച്ചു വിടുക. അപ്പോൾ പീലാത്തോസിൻ സത്യം എന്ന് പറഞ്ഞാൽ ജനസമ്മതി, ആ നാട്ടിലെ നടപ്പിൽ പെസകാപ്രകാരം ഇവനെ അഴിച്ചുവിടുന്ന കാര്യം, പിന്നെ മനുഷ്യരെ എല്ലാം കൂടെ സന്തോഷിപ്പിക്കാൻ ഇടയ്ക്കൊരു ചാട്ടവാറടി, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാലേ പുള്ളിക്ക് സത്യം എന്ന് പറഞ്ഞാൽ സത്യമാകത്തു. ആട്ടപൊട്ടിയു, നിങ്ങളെ സംബന്ധിച്ച് സത്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്ന് വരണോ? അതാ നമ്മൾ ഇന്നലെ കേട്ടെ, പോണം ഉണ്ണാൻ പോകുന്നതും കൂടെ ചേർത്താലേ, അവരെയും കൂടെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയാലേ, അടിയന്തരത്തിന് പോയി അവരെയും കൂടെ ഒന്ന് പ്രീതിപ്പെടുത്തി നിർത്തിയാലേ ക്രിസ്തുവാകുന്ന സത്യം എനിക്ക് സത്യമാകുന്നുള്ളൂ. അല്ല, അതൊന്നുമില്ലാതെ നിൽക്കുമ്പോഴും പീലാത്തോസിൻ അവന്റെ മുഖത്ത് നോക്കി പറയാം, ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര സുന്ദരമായ സുനേര മോക്ക എന്ന് പറയും ഹിന്ദി, അനുഗ്രഹിക്കപ്പെട്ട അവസരമാണ് പീലാത്തോസിന് ലഭിച്ചെന്നറിയാം. അവിടെ കൊണ്ട് അവനെ കൊണ്ട് അവൻ അവനെ സെറ്റിൽ ചെയ്യാം, അവനോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. യെസ്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വളരെ ദയനീയമായി പോയി. ഇത് പറഞ്ഞ ശേഷം യേശുവിനെ അടുപ്പിക്കുക. പുള്ളിയുടെ ഒരു ഇത് സമ്പ്രദായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് പറയും പക്ഷേ യേശുവിന് കൊടുക്കാനുള്ളത് യേശുവിന് കൊടുക്കുക. സത്യത്തെ ചാട്ടവാറിന് അടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടും പിന്നെയും വന്ന് അകത്തളത്തിൽ നിന്ന് പറയുക, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്റെ കുഞ്ഞെ, എത്രയോ പ്രാവശ്യം യേശുവിനെ നീ ചാട്ടവാറിന് അടിപ്പിച്ചു, യേശുവിനെ വിറ്റു, എന്നിട്ടും ഒന്ന് സഭയിൽ നിന്ന് പറയത്തില്ലേ, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, നിനക്ക് സത്യം സത്യമായിട്ട് അഭിമുഖീകരിച്ചില്ല എന്നതാ അതിന്റെ സത്യം. നിനക്കറിയാവോ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂത അത് 30 വെള്ളിക്കാശിനാ യേശുവിനെ വിറ്റത്. നിങ്ങളിത് ഈ മർക്കോസിന്റെ സുവിശേഷ പ്രകാരം യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നത് രാവിലെ 3 മണി നേരമാണ്. രാവിലെ 3 മണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ 9 മണി, നമ്മുടെ 9 മണി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 6 മണി നേരം മുതൽ ദേശത്തിരുട്ടുണ്ട്, അതായത് യേശു ക്രൂശി കിടക്കുക, അതായത് നമ്മുടെ ഉച്ചയ്ക്ക് 12 മണിയുണ്ട്. 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ട്. 9 മണി നേരത്തെ യേശു ലെമ്മ ലെമ്മ എലി ശബക്താനി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. അപ്പം യേശു അതിന് പ്രകാരമാണ് യേശു കുരിശിൽ കയറിയത് 9 മണിക്ക്. 9 തൊട്ട് ഉച്ച കഴിഞ്ഞ് 3 മണി വരെ യേശു ക്രൂശിൽ കിടന്നു. അതിൽ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഉച്ച 3 മണി വരെ ഏകദേശം 3 മണിക്കൂറോളം ദേശത്തെല്ലാം വലിയ ഇരുട്ടുണ്ടായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ വാക്യൊന്നും എടുക്കാത്തത് സമയമില്ലാത്തതുകൊണ്ട്. ഒരു രാത്രി മുഴുവനും യേശുവിനെ പുരോഹിതന്മാരുടെ നടുവിൽ ഇട്ട് തിരിച്ചു മറിച്ച് ന്യായവിസ്താരം നടത്തിയ ശേഷം പുലർച്ചെ അവർ അവനെ പിടിച്ചുകൊണ്ട് പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പൊ പുലർച്ചെ എന്ന് പറഞ്ഞാൽ എത്ര മണിയായിരിക്കും? 6 മണിയൊക്കെ കൂട്ടിക്കും. ഈ വെളുപ്പിനെ, കൊച്ചു വെളുപ്പാകാൻ, അത് കട്ടൻ കാപ്പി കുടിക്കേണ്ട സമയത്ത്, രാവിലെ എല്ലാവരും തീ എന്ന് കാഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു വരേണ്ട നേരാ പരവരാ വെളുക്കുന്ന സമയത്ത് യേശുവിനെ രാവിലെ തന്നെ കൊണ്ടുവച്ചിരിക്കുക. ആരുടെ മുമ്പിൽ? പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവരിക. 6 മണിക്ക്, കാരണം രാവിലെ 9 മണിക്ക് മുമ്പ് യേശുവിനെ ക്രൂശിൽ കയറ്റി മർക്കോസിന്റെ സുവിശേഷ പ്രകാരം. അപ്പൊ ഈ 6-നും 9-നും ഇടയ്ക്കുള്ള ചെറിയ സമയം കൊണ്ട് പീലാത്തോസിന്റെ അങ്കണം മുഴുവനും അങ്ങ് നിർണായകമായി മാറി, സങ്കീർണമായി. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തകൾ പീലാത്തോസിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. നിങ്ങൾ എന്താ പറയുന്നത്? യേശുവിനെ പോലൊരു സത്യത്തെ അഭിമുഖീകരിച്ചാൽ അവന്റെ ഹൃദയത്തിലൂടെ വികാരങ്ങൾ കടന്നു പോകത്തില്ലെന്നാണോ? ഇതുപോലൊരു സത്യത്തെ ആരഭിമുഖീകരിച്ചാലും നിങ്ങൾക്ക് വിഭാവനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിന്തകളും സംഘർഷങ്ങളും പീലാത്തോസിന്റെ അകത്തൂടെ കടന്നുപോയി. അതുകൊണ്ടാ ആദ്യവൻ പീലാത്ത് ഹെരോദാവിന്റെ അടുക്കൽ വിട്ടു. ഹെരോദാവിന്റെ അടുക്കൽ ചെന്ന ശേഷം തിരിച്ചു വന്നു. വീണ്ടും അവൻ പറഞ്ഞു, ഞാനിവനെ അടുപ്പിച്ചു വിട്ടേക്കാം. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ പറഞ്ഞു, നിങ്ങളുടെ രീതി പ്രകാരം ഒരുത്തനെ വിടുന്നുണ്ടല്ലോ, അത് ഇവനെയാക്കാവെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അവൻ കൈയൊഴിഞ്ഞിട്ട് അതുകൊണ്ട് നടക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ന്യായപ്രമാണം പ്രകാരം അവനെ വിധിക്കുക. അവിടെയും കാര്യങ്ങൾ സെറ്റിൽ ആകുന്നില്ലെന്ന് കണ്ടപ്പോൾ ജനത്തിന്റെ ആരവാരം അതിഭയങ്കരമായി കൊണ്ടിരിക്കുമ്പോൾ ആ ആരവാരത്തിന്റെ ഇടയിൽ ആരും കാണാതെ പീലാത്തോസ് കൈകഴുകി. പീലാത്തോസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും സത്യത്തെ അവന് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെ ചെയ്തു? ഹെരോദാവിന്റെ അടുക്കൽ യേശുവിനെ പറഞ്ഞയച്ചു, അടുപ്പിച്ച് വിട്ടേക്കാവെന്ന് പറഞ്ഞു നോക്കി, നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പി എന്ന് പറഞ്ഞു നോക്കി, പെസഹായിൽ പതിവ് പ്രകാരം ഒരുത്തനെ വിട്ടയക്കാവല്ലോ എന്ന് പറഞ്ഞു നോക്കി, കൈ കഴുകി നോക്കി. നമ്മിങ്ങനെ വായിക്കുന്നു, പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ചവനായ യേശു. സൗരസ്വരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ക്രിസ്തു അവനെ നിങ്ങൾക്ക് നിങ്ങളുടേതായി തന്നെ കിട്ടണമെങ്കിൽ യു ഹാവ് ടു പേ പ്രൈസ്. സത്യം വില കൊടുത്ത് വാങ്ങണം. നിങ്ങൾക്കറിയാവോ യേശു എത്രയും യുണീക്കാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. യേശുവിനെ ഒറ്റിക്കൊടുത്തവൻ തലേരാത്രി ഒറ്റിക്കൊടുത്ത് നേരം വെളുക്കുമ്പോൾ അവൻ ഒരു കാഴ്ച കാണുന്നുണ്ട്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അവന്റെ കയ്യിൽ ആ 30 വെള്ളിക്കാശും ഭ്രാന്തനായെന്ന എന്റെ വിചാരം. യൂദ ഒരു മാനസികരോഗിയായിട്ടാണ് ആത്മഹത്യ ചെയ്തത്. മാനസിക വിഭ്രാന്തി വരാതെ സൂയിസൈഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ വെള്ളിക്കാശ് ഞാൻ കയ്യിലെടുത്തു. യേശു ക്രൂശിൽ മരിച്ചോ എന്ന് എനിക്ക് സംശയം. അതിന് മുമ്പായിരിക്കും ഈ സംഭവം നടന്നത്, എനിക്ക് അങ്ങനെ ചരിത്രം അറിയത്തില്ല. അത് കയ്യിലിട്ടുകൊണ്ട് ഓടി ഓടി ഇത്രയും ദിവസം സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ കാണിച്ചത് കുറ്റമില്ലാത്ത ഒരു രക്തത്തെയാണ്. സൗരസ്വരന്മാരെ, ഞാൻ നിങ്ങളോട് വളരെ ഒരു തിയോളജി ഇല്ലാതെ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുക, നീ വിചാരിക്കുന്നതിനേക്കാൾ അവന് നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയും. ഏത് മുഴങ്കാലും മടങ്ങുന്നതാണ് അവന്റെ നാമം. ഏത് മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് അവൻ. അവനെ വിറ്റ് കിട്ടിയ കാശ് പോക്കറ്റിൽ ഇരിക്കുന്നവന്റെ ഹൃദയത്തെ പോലും കവർന്നു കളയും അവന്റെ സാന്നിധ്യം. അവന്റെ സാന്നിധ്യം പുരോഹിതന്മാരുടെ ചെന്നിട്ട് പറഞ്ഞു, തെറ്റിപ്പോയി, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തെ. തലോസത്തെ കാര്യം പറഞ്ഞു. ഇതെല്ലാ സഹോദരന്മാരെ, ഒരൊറ്റ ഒരു പ്രഭാതത്തിൽ നടക്കുക. അവര് പറഞ്ഞു, നീ നിന്റെ പണി നോക്ക്. പൈസ എടുത്തവൻ ഓടിയത് എങ്ങോട്ടാ? ദേവാലയത്തിലേക്ക്, മന്ദിരത്തിലേക്ക് നോക്കി. മുഴുവൻ പൈസ കൈയും കൊണ്ടെടുത്ത് വാരി. ഒരു ഭ്രാന്തനെ പോലെ ദേവാലയത്തെ നോക്കി അവൻ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു. ഏതോസോ ചരിത്രം പറയുന്നില്ല, നമുക്കും അത് ഭാവന ചെയ്യണ്ട. അവൻ വലിച്ചെറിയുമ്പോൾ അവനൊരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ച് കാണും. യെസ്. എന്റെ മനസ്സിൽ പോയ ചിന്ത, പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യൂദായും യേശു പ്രാർത്ഥന പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ഞാൻ വിശ്വസിക്കുന്നത് യേശു വന്ന് മാറിപ്പോയപ്പോൾ രാത്രിയിൽ ശിഷ്യന്മാർ ഈ പ്രാർത്ഥന കാണാതെ പഠിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ അവരും പല പ്രാവശ്യം ഈ പ്രാർത്ഥന ഉരുവിട്ടു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എല്ലാവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നനയാത്ത കണ്ണുമായി നീ യേശുവിനെ കൊണ്ട് നടന്നാൽ, അഗൈൻ ഐ വാണ്ട് ടു ടെൽ യു, നീ മറ്റൊരു യേശുവിനെ കൊണ്ടുവരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ സഭയിൽ വരുമ്പോൾ യേശുവിന് വേണ്ടി നിനക്ക് ഹൃദയത്തിൽ ഒരു പാട്ടില്ലായെങ്കിൽ നീ മറ്റൊരു സുവിശേഷമാ കേട്ടത് കുഞ്ഞെ. ഭ്രാന്തനായ അവൻ പൊട്ടിച്ചു വലിച്ചു വാരി എറിഞ്ഞു, കുറ്റമില്ലാത്ത ഒരു രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു. യേശുവിനെ ഒറ്റിക്കൊടുത്തവന് പറഞ്ഞതെന്നറിയോ? കുറ്റമില്ലാത്ത രക്തം. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പറഞ്ഞതെന്നാണെന്നറിയോ? ഞാൻ അവനിൽ ഒരു പാപവും കാണുന്നില്ല, അവനിൽ ഒരു പാപവും ഇല്ലായിരുന്നു, അവന്റെ വായിൽ ഒരു വഞ്ചനയില്ലായിരുന്നു. ഞാൻ യേശുവിനോടൊപ്പം, യേശുവിനെ ഏറ്റവും അവസാന സമയത്ത് യേശുവിനെ അങ്ങ് തള്ളിക്കളഞ്ഞ ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞു, യു കനോട്ട് ഡിവൈഡ് ഹിം, നിനക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവൻ അതുപോലെ തിരിച്ചു കയറി വരും. അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച പീലാത്തോസ് പറഞ്ഞതെന്നാണെന്നറിയോ? ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. തന്റെ വലതുഭാഗത്ത് തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരൻ ദുഷിച്ച ശേഷം അവസാനം പറഞ്ഞതെന്നാണെന്നറിയോ? ഇവൻ അരുതാത്തതൊന്നും ചെയ്തില്ല. എല്ലാ നാവും പറയും, എല്ലാ നാവും പറയും. സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എല്ലാ ടങ്ങും കൺഫസ് ചെയ്യും, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ആരവാരം അധികമാകുന്നതല്ലാതെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ശബ്ദത്തിന്റെ മുഖരതയ്ക്ക് നടുവിൽ പിലാത്തോസ് കൈകഴുകി, കൈകഴുകി തുടച്ചു. നിങ്ങൾക്കറിയാവോ, ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുക, ഒരു വലിയ അപകടം പിലാത്തോസിനെ കാത്തു നിൽപ്പുണ്ട്. ഞാൻ അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. നിനക്ക് കാണാൻ കഴിയാത്ത ഒരു ഡേഞ്ചറസ്. പിലാത്തോസ് ഇത് പറയുമ്പോൾ അവർ അവരുടെ ശബ്ദം കൂട്ടി. പിലാത്തോസ് പല കാര്യങ്ങൾ ശ്രമിച്ചു നോക്കി, പക്ഷെ തനിക്ക് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മാത്രമേ സത്യത്തിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. ബ്രദർ, ബ്രദർ അത്ര പ്രസംഗിച്ചാലും, ഞാൻ ഈ വസിക്കുന്ന ഈ ബാംഗ്ലൂരിൽ എനിക്ക് ഒരു സമൂഹമുണ്ട്, എനിക്കൊരു ജീവിതമുണ്ട്, എനിക്ക് ആ ജീവിതം കൂടെ അർത്ഥവത്താക്കി മാത്രമേ നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന യേശുവിനെ കൂടെ കെട്ടിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് യേശു യേശു മാത്രമായിരിക്കും, എനിക്ക് സംബന്ധിച്ച് യേശു യേശു മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടിയാ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു നിന്ന പൗൽ പീലാത്തോസ് ഇങ്ങനെ നിക്കിയ, ഇന്നലെ സഹോദരൻ പറഞ്ഞാൽ ആടി നിക്കിയ, പലതും പറഞ്ഞു നോക്കി, പലതും ശ്രമിച്ചു നോക്കി, പലതും മാറി മാറി നോക്കി, അകത്തോട്ട് കയറി ഇങ്ങോട്ട് വന്നു, ഹെരോദാവിന് വിട്ടുകൊടുത്തു. നോ 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 നോ, ആരവാരം അധികമാകുക അവന്റെ മുമ്പിൽ. അപ്പോൾ പീലാത്തോസ് ഒരു കാഴ്ച കാണാത്ത ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ 19 വാക്യം.
ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതൻ അല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു.
ആമേൻ.
ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്ന പീലാത്തോസ് അവനെ ചെമ്മട്ടിക്ക് അടിക്കാൻ ഏൽപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലെ ഒരു ചിന്ത ഇതാ, ഞാനൊരു സത്യവാദിയാണ്, എനിക്ക് സത്യമൊക്കെ ഉണ്ട്, ഞാൻ നീതിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാ, എന്റെ ഈ അകത്തളത്ത് ഞാൻ നീതിയോടെ വിധിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിലെ ഒരു ചോദ്യം ഇതാണ്, പീലാത്തോസ് നീ എന്താ ചെയ്തത്? നീ ഒരു കുറ്റവും ഇല്ലെന്ന് പറഞ്ഞവനെ അടിച്ചു നിർത്തിയിരിക്കുക, ഹൃദയം മുഴുവനും പാപവും വിദ്വേഷവും അസൂയയും നിറഞ്ഞ കുറെ കാവാലികരായ മനുഷ്യരെ തൃപ്തിപ്പെടുത്തുവാൻ നീ യേശു ആകുന്ന സത്യത്തിന്റെ രാജാവിനെ നീ അടിച്ചു.
കാരണം സത്യം നിനക്ക് അത്രയും ശക്തിയുള്ള സത്യമല്ല, അതുകൊണ്ടാണ് നീ അടിച്ചവൻ. ഓ, എന്റെ ഹൃദയത്തിൽ വരുന്നൊരു കാഴ്ച ഞാൻ നിങ്ങളോട് പറയാം. ചെമ്മട്ടികൊണ്ട് പരിശുദ്ധനായവനെ അടിച്ച് അവനെ രക്തത്തിൽ കുളിപ്പിച്ച് നിർത്തിയിട്ട് രക്തത്തിൽ കുളിപ്പിച്ച് നിർത്തിയിരിക്കുക. യേശുവിനെ രക്തത്തിൽ കുളിപ്പിച്ച് നിർത്തിയിരിക്കുക. കുളിപ്പിച്ച് നിർത്തിയ നിൽപ്പിലും പിലാത്തോസ് പിന്നെ ഉരുവിടുന്നുണ്ട്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എനിക്കതാണ് പിലാത്തോസിന്റെ പരിതാപകരാവസ്ഥയായിട്ട് തോന്നിയത്. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ മകുടമായ യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിപ്പിച്ച് രക്തത്തിൽ കുളിപ്പിച്ച് നിർത്തിയിട്ടും നീ ഒരു ഉളുമ്പുമില്ലാതെ പറയുക, പീലാത്തോസേ, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നിനക്ക് സത്യം വളച്ചൊടിക്കാവുന്ന സത്യം. നിനക്ക് ഈ സത്യത്തെ ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, കപ്പാസിറ്റി ഇല്ല. എനിക്കും കപ്പാസിറ്റി ഇല്ലായിരുന്നു. കൃപ ലഭിച്ചവനാ ഞാൻ. കൃപ ലഭിച്ചപ്പോൾ ഈ സത്യത്തിന് വേണ്ടി എനിക്ക് മറ്റു ചിലതിനെ മറക്കുവാൻ കൃപ ലഭിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സഹോദരി, സത്യത്തെ സത്യമായി തന്നെ കാണാൻ കൃപ ലഭിക്കുന്നില്ലെങ്കിൽ നീ സത്യത്തെ അധികം താമസിയാതെ നിന്റെ കാലിന്റെ കീഴിലിട്ട് കശക്കി കളയും നീ തന്നെ. ഇപ്പോൾ നിനക്കൊന്നും തോന്നത്തില്ല, അപകടം തോന്നത്തില്ല, നിന്റെ ന്യൂട്രാലിറ്റിയുടെ അപകടം നിനക്ക് തോന്നത്തില്ല. യേശുവിന് വേണ്ടി നിനക്ക് ഹൃദയത്തിൽ കണിശതയില്ലാത്തതിന്റെ അപകടം നിനക്ക് ഇപ്പൊ തോന്നത്തില്ല. യേശുവിനെ പ്രതി നിന്റെ ഹൃദയത്തിൽ വാശിയില്ലാത്തതിന്റെ അപകടം നിനക്ക് ഇപ്പൊ തോന്നത്തില്ല. ഇപ്പോൾ നീ നോക്കുമ്പോൾ കസേര ഇവിടെ ഉണ്ട്, കസേരയുണ്ട്, കസേരയുണ്ട്, ഞാൻ ജീവിക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാവോ, അടുത്ത പടി പിശാചു കയറി പിടിച്ച ഒരു പിടിയുണ്ട്. അവിടുന്ന് പീലാത്തോസ് അനങ്ങിയില്ല. എന്നാണെന്നറിയോ, പീലാത്തോസിന്റെ മടിക്കുത്തി എന്നൊരു താക്കോൽ അവർ പിടിച്ചിങ്ങ് വലിച്ചെടുത്തു. ആ താക്കോല നമ്മൾ ഇവിടെ വായിച്ചത് എന്താ? നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല. പ്രൈസ് ദി ലോർഡ്. താക്കോലാൽ ഈ ജനത്തിനറിയാം പീലാത്തോസിനെ പൂട്ടാനുള്ള താക്കോൽ എവിടെയാണ്. എല്ലാം പ്രയോഗിച്ചു നോക്കി, പിടിച്ചു നീക്കാൻ നോക്കി. അവസാനം അവര് അവന്റെ കയ്യിൽ നിന്ന് താക്കോൽ ഇങ്ങ് പിടിച്ചു വാങ്ങിച്ചു. മതി, നീ യേശുവിനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതൻ അല്ല. അതുവരെയുള്ള മുഴുവൻ നിയന്ത്രണവും പീലാത്തോസിന്റെ അയഞ്ഞുപോയി. അത്ര നേരമൊക്കെ പിടിച്ചു നിന്നു. ഞാൻ മുമ്പ് പറഞ്ഞു, തട്ടി മുട്ടിയൊക്കെ യേശുവിനെ തട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിന്നെ പൂട്ടാനുള്ള താക്കോല് ഈ പിശാചിന്റെ ഈ യൂണിറ്റിൽ ഇത് പണിതുകൊണ്ടിരിക്കുക. നിങ്ങളെ മാത്രമല്ല നിന്നെ കടിക്കണം. എന്നെയും നിന്നെയും പൂട്ടാനുള്ള താക്കോൽ അവന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ പണിതുകൊണ്ടിരിക്കുക. എന്നാൽ സഹോദര, നിശ്രദ്ധയോടെ കേൾക്കുക. യേശുവിന്റെ സത്യത്തിന്റെ മുമ്പിലുള്ള നിന്റെ നിലപാടില്ലായ്മ അവൻ നന്നായി കാണുന്നതുകൊണ്ട് ഒരു ചെറിയ വെട്ടും കൂടെ ആ താക്കോലിലിട്ടാൽ താക്കോൽ തീർന്നു. അനവധി കൊച്ചു കൊച്ചു വെട്ടുകളാണല്ലോ താക്കോലിനെ താക്കോലാക്കുന്നത്. ഒരു ചെറിയ വെട്ടും കൂടെ ഇട്ടാ മതി, നിന്നെ പൂട്ടാനുള്ള താക്കോലായി. നിങ്ങൾക്കറിയാവോ പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒത്തിരി കഷ്ടപ്പെട്ടു ഈ പീലാത്തോസ്. നീ കൈസരുടെ ശത്രുവ, പൂട്ടിപ്പോയി. എന്നെ ഇത് പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യം, ഞാൻ തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല പറയും, ഞാൻ ഹൃദയത്തിന്റെ ഭാഷ പറയുകയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര വാഞ്ചയില്ല എങ്കിൽ, സഹോദര സഹോദരന്മാരെ, ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഈ ട്രൂത്ത് ഒന്നും പോരാ, ഇതൊന്നും പോരാ. ഒരു കുറ്റവും ചെയ്തില്ല എന്നൊന്ന് പറയുന്ന ഒന്നും പോരാ. അങ്ങനെ നിന്ന് നീ പോകുമ്പോൾ നിന്നെ പൂട്ടേണ്ട താക്കോലിന്റെ അവസാനത്തെ പാടും കൂടെ, ആ വെട്ടും കൂടെ അടിച്ചാ മതി. പക്ഷെ അത് അവൻ അടിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? കൃപ അവനെ തടുക്കുന്നത് കൊണ്ടാ. നീ മാനസാന്തരപ്പെടാൻ യേശുവിന് വേണ്ടി. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവരും നിന്നെ പൂട്ടാനുള്ള താക്കോലിന്റെ അവസാനത്തെ വെട്ടും പണ്ട് പിശാജ് അടിച്ച് നിന്നെ ലോക്കപ്പിലിട്ടേനെ ഇപ്പോഴും പൂട്ടപ്പെടാതെ കളയും. ഞാൻ പറയട്ടെ, എന്റെ പൊന്നു സഹോദരി, നിന്നെ പൂട്ടാനുള്ള താക്കോല് ഭർത്താവിന്റെയല്ല, വിചാരിക്കരുത്. നിന്നെ പൂട്ടാനുള്ള താക്കോല് അമ്മായിമ്മയുടെ അല്ല. സഹോദര, നിന്നെ പൂട്ടാനുള്ള താക്കോല് അമ്മായിപ്പന്റെയല്ല. നിന്നെ പൂട്ടാനുള്ള താക്കോല് നിന്റെ ഈ ഇരു നിലപാടുകൾ കണ്ടിട്ട് പിശാജ്, നിങ്ങൾക്കറിയോ മഹാപുരോഹിതന്മാരുടെ ഉള്ളി വന്ന ബുദ്ധിയാണെന്ന്. അല്ല, മഹാപുരോഹിതന്മാര് പറഞ്ഞു, പറ പറ പറ, എന്താ പറയണ്ടേ, കൈസറുടെ സ്നേഹിതനാകത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കടാ. ഈ ബുദ്ധി എവിടുന്ന് കിട്ടി? പീലാത്തോസിനെ കൊടുക്കാനുള്ള ഈ ചാവി എവിടുന്ന് കിട്ടി? ഇത് ഉണ്ടാക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടി. എവിടുന്ന് കിട്ടി? പിശാജ് പറഞ്ഞു കൊടുത്തു, ഇത് പറ. കളിക്കുക ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, യേശുവിനോടുള്ള ബന്ധത്തിൽ നീ കളിക്കരുത്. ലവ് യുവർ ജീസസ്, ടേക്ക് കെയർ ഓഫ് യുവർ ജീസസ്. ക്രിസ്തു നിനക്ക് എല്ലാമായിരിക്കുന്ന ഇടത്തേക്ക് നിന്റെ ജീവിതം മരണത്തിന് മുമ്പ് വരുന്നില്ല എങ്കിൽ ഒരു കൊച്ചു വെട്ടുകൂടെ വീണിട്ട് നീ പൂട്ടപ്പെട്ടു പോകും. പിന്നത്തേതിൽ അവൻ അനുതപിച്ചു, മാനസാന്തരത്തിനിടം കണ്ടെത്തിയുമില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്ന സഭ ശൂന്യമല്ല. ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്ന സഭ ബ്ലെസ്ഡ് ആയിരിക്കും. ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്ന സഭയിലുള്ളവരുടെ മുഖത്ത് തേജസ് ഉണ്ടായിരിക്കും. കാരണം ക്രിസ്തുവാണ് സഭയ്ക്ക് വേണ്ടി തന്നെ തന്നെ കൊടുത്തത്. അതുകൊണ്ട് ക്രിസ്തുവിനെ പിടിച്ച് ചേർത്ത് വെച്ച് നിൽക്കുന്ന സഭ, ആ സഭയിൽ ചിലരുടെ എങ്കിലും പൂട്ട് വീഴാതിരിപ്പാൻ ഇവിടെയുള്ള ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ട് കൃപ അവസാനത്തെ പാടും വീഴാതെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ അവനെ തടുത്തു നിൽക്കുകയാണ്. എവിടുന്ന പൂട്ട് വരുന്നു എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരന്മാരെ, ഭയത്തോടും വിറയലോടും ഈ സത്യത്തെ നമുക്ക് നേരിടാം. സത്യതൽപരനായവനൊക്കെയും എന്റെ വാക്ക് കേൾക്കും. എന്റെ ഭാഗം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ പഴയ ഒരു യൂത്ത് ക്യാമ്പിൽ പ്രസംഗിച്ചിട്ടുള്ള പീലാത്തോസ് കൈവിട്ടു. ഈ കൈസർ എന്ന് കേട്ടപ്പോ തന്നെ പുള്ളി ഒതുങ്ങിപ്പോയി. കൈസർ എന്ന് കേട്ടപ്പോ പിന്നെ പുള്ളിക്ക് മുന്നോട്ട് ഒരു വഴികളും ഇല്ല. പുള്ളി പറഞ്ഞു, നിങ്ങൾ അവനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ച് ചെയ്യും. എന്തുകൊണ്ടാ? കൈസർ എന്ന് കേട്ടപ്പോൾ പീലാത്തോസിന് അതുവരെയും താൻ യുദ്ധം ചെയ്ത് നിന്ന് ആ സത്യത്തിലേക്ക് പ്രവേശിപ്പാൻ നിന്ന യുദ്ധം അവസാനിച്ചത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? കൈസർ, കൈസർ സൗരസൗരന്മാരെ, നിങ്ങൾ ആരെ പേടിച്ചാണ് യേശുവിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാത്തത്? ആ വ്യക്തിയാണ് നിന്റെ താക്കോൽ, നിന്നെ പൂട്ടുന്ന താക്കോൽ ആ വ്യക്തിയാണ്. ബൈബിള് മാറ്റിവെക്കുന്നു, ചരിത്രം പിറകെയാണ്. പീലാത്തോസ് അധികം താമസിയാതെ ഗവർണർ സ്ഥാനം നഷ്ടപ്പെട്ടുപോയി. വിശ്രമവേളയിൽ വീട്ടിൽ താമസിക്കുമ്പോൾ പീലാത്തോസിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. പീലാത്തോസ് യേശുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് പീലാത്തോസിന്റെ ഹൃദയം ഭാരപ്പെട്ടു. പഴയപോലെയല്ല ഇപ്പോൾ പീലാത്തോസിന്റെ ജീവിതം. ഒരു രാത്രി മുഴുവനും ഒരു സ്ത്രീ കഷ്ടപ്പെട്ടതാ. ആ നീതിമാനെ സ്വപ്നം കണ്ട് കണ്ട് ആളയച്ച് പറഞ്ഞു അവന്റെ കാര്യത്തിൽ ഇടപെടരുത്. യേശു ക്രൂശിക്കപ്പെട്ടു, യൂദ കെട്ടിയാണ് ചത്തു. വലിയ ഭൂകമ്പം ഉണ്ടായി. പീലാത്തോസ് തിരിച്ച് വീട്ടിലേക്ക് പോയി. സ്വസ്ഥതയില്ല, സമാധാനം പോയി. പീലാത്തോസ് ചരിത്രം പറയുന്നത്, ചരിത്രത്തിലെ ഏറ്റവും വിശ്വസനീയമായ പുസ്തകങ്ങൾ പറയുന്നത്, പീലാത്തോസ് വീട് വിട്ടിറങ്ങി. പീലാത്തോസ് വീട് വിട്ടിറങ്ങിയ ശേഷം അറേബ്യൻ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയായിരുന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എത്ര വലിയ കലക്ടറാണെങ്കിലും ജോലി കഴിഞ്ഞാൽ പിന്നെ മീൻകടയിലൊക്കെ മീൻ വാങ്ങിക്കുന്ന തഞ്ചി മുടിച്ചുകൊണ്ട് പോയേ പറ്റൂ. ദേവന്റെ സ്ഥാനമൊക്കെ പോയി. പിന്നെ പുള്ളി സാധാരണക്കാരനായി, വേട്ടയാടാൻ തുടങ്ങി. ഭ്രാന്തനായെന്നാ പറയുന്നത്, ഭ്രാന്തനായി. പീലാത്തോസ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതെന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം. പീലാത്തോസ് കയ്യിലേക്ക് നോക്കും, ഫിലാത്തോസിന്റെ രണ്ട് കയ്യിലും യേശുവിന്റെ രക്തം. ഫിലാത്തോസ് അത് നോക്കിയിട്ട് ഫിലാത്തോസ് ഇങ്ങനെ വിറയ്ക്കും, ആർ തട്ടകസിക്കും, പുലമ്പും. കുറ്റമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത രക്തം. വീണ്ടും കൈകളിലേക്ക് നോക്കും. എന്നിട്ട് പീലാത്തോസ് ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത്, കയ്യിലെടുത്ത് വെള്ളം കഴുകുന്ന പോലെ കാണിക്കും. പുള്ളി അത് കാണിച്ചായിരുന്നല്ല നേരത്തെ, എടുത്ത് കാണിക്കും, എന്നിട്ട് കൈ കഴുകി തുടയ്ക്കും. എന്നിട്ട് മരുഭൂമിയിലൂടെ അലഞ്ഞടക്കും പ്രാന്തനൻ. വീണ്ടും കയ്യിലേക്ക് നോക്കും, വീണ്ടും അട്ടഹസിക്കും, കുറ്റമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത രക്തം എന്ന് പറഞ്ഞ് വീണ്ടും അവൻ കയ്യിലേക്ക് നോക്കിയിട്ട് കയ്യിൽ വെള്ളം എടുത്ത് കഴുകുന്നത് പോലെ അഭിനയിക്കും, വീണ്ടും കൈ തുടയ്ക്കും. ജീവിതത്തിന്റെ അവസാനം വരെ പീലാത്തോസ് കണ്ട കാഴ്ച, കയ്യിൽ രക്തം, വ്യർത്ഥമായി അത് കഴുകും, തുടയ്ക്കും, വീണ്ടും കാണും, വീണ്ടും തുടയ്ക്കും. പീലാത്തോസ് അങ്ങനെ ഭ്രാന്തനായി മരിച്ചു എന്നാണ് ചരിത്രം പറയാൻ. പീലാത്തോസ് എവിടെയാണെന്ന് എനിക്കറിയില്ല, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രിയുള്ളവരെ, നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. പീലാത്തോസ് കൈ കഴുകി അറേബ്യൻ മരുഭൂമിയിലൂടെ. നീ ഈ കൈ കഴുകൽ നരകത്തിൽ കിടന്ന് കഴുകരുത്. യു ഹാവ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ദേർ, ഇനഫ് പ്ലേസ് ദേർ, ഇനഫ് ടൈം ദേർ. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ, യേശുവിനെ, സത്യത്തെ സ്നേഹിക്കാൻ വേണ്ടി മനസ്സില്ലാതെ വന്നപ്പോൾ യേശുവിനെ എപ്പോഴൊക്കെ നീ ചാട്ടവാറിനടിച്ചോ, ആ രക്തം നീ നരകത്തിൽ ഇഷ്ടം പോലെ സമയമുണ്ടെങ്കിൽ നിനക്ക് നടന്നു കാണാം. കയ്യിൽ രക്തം, ഒരു ഭ്രാന്തനെ പോലെ പുലമ്പി നീ പറയും, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, കുറ്റമില്ലാത്ത രക്തം. പക്ഷേ അത് നരകത്തിലൂടെ നടന്ന് പുലമ്പുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നീ കാണണം, ഇവിടെ വെച്ച് നീ കാണണം. നീ എന്താ കാണിച്ചേ? അവനെ രക്തത്തെ കുളിപ്പിച്ച് നിർത്തിയ ശേഷം വീണ്ടും നീ സഭയ്ക്കകത്ത് കയറി വന്ന് പറയുക, ഈ നീതിമാന്റെ കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല. നോ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയുള്ളവരെ, കൃപ നിങ്ങളെ തടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെതിരെയുള്ള താക്കോലുപണി കൃപ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കം ടു ജീസസ്, യേശുവിലേക്ക് വാ. യേശുവിലേക്ക് വരാനുള്ള ഒരൊറ്റ താക്കോലോട് പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ? ഈ ശമരിക്കാരി സ്ത്രീയുടെ അടുക്കൽ യേശു വന്നു. ശമരിക്കാരി സ്ത്രീ അടുക്കൽ യേശു വന്നിട്ട് യേശു ശമരിക്കാരി സ്ത്രീയും തമ്മിൽ കാണുമ്പോൾ ശമരിക്കാരി സ്ത്രീ ആദ്യമൊക്കെ ഒത്തിരി പറഞ്ഞു നോക്കി പിടിച്ചു നിൽക്കാനായിട്ട്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്ത ഒരിടത്തേക്ക് യേശു അവളെ തള്ളിക്കൊണ്ടു വന്നു. അവിടെ അവൾ എന്ത് ചെയ്യുന്നറിയോ? എന്ത് ചെയ്തു? വിനയപ്പെട്ടു, വിനയപ്പെട്ടു, അവൾ വിനയപ്പെട്ടു. യെസ്, നീ പറഞ്ഞ സത്യ, ഇപ്പൊ കൂടെയുള്ള ആള് ഭർത്താവല്ല. ഞാൻ നിങ്ങളോട് എന്നെ പറയാൻ ആഗ്രഹിക്കുന്നറിയോ? കർത്താവിന്റെ സത്യത്തിന് മുമ്പിൽ നീ പിടിച്ചു നിൽക്കാൻ പലതും പറയുമ്പോഴും അത് നിന്നെ കോർണറിലേക്ക് കൊണ്ടുവന്നിട്ട് നിനക്ക് നിൽക്കാൻ പറ്റാത്തൊരിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ നീ ഒന്ന് പരമാർത്ഥിയായ മതി. സിസ്റ്റർ, ഞാൻ അതാ പറഞ്ഞു വരുന്നു, വേറൊന്നുമല്ല പറഞ്ഞു വരുന്നു. നിനക്ക് പിടിച്ചു നീക്കാൻ കഴിയാത്ത ഇടത്തേക്ക് സത്യം നിന്നെ നിർബന്ധിച്ച് ചെല്ലുമ്പോൾ നീ ഒന്ന് പരമാർത്ഥിയാവൂ. ബി ഓണസ്റ്റ്, ബി ഓണസ്റ്റ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ നിർബന്ധങ്ങൾക്ക് മുമ്പിൽ നീ പരമാർത്ഥിയാവും. സത്യം സത്യമായി നിനക്ക് ഉള്ളിൽ ഏറ്റെടുക്കണമെങ്കിൽ, സത്യത്തെ സത്യമായി തന്നെ നിനക്ക് കാണണമെങ്കിൽ, നീ എത്രയധികം പാപം ചെയ്തു എന്നതല്ല വിഷയം, നിനക്ക് ഒരു പരമാർത്ഥത ഉണ്ടോ എന്നതാ വിഷയം. പരമാർത്ഥതയ്ക്ക് മുമ്പിൽ നിന്റെ പാപങ്ങൾ ഒരു വിഷയമല്ല. ആ പരമാർത്ഥത ഇല്ലാതെ പോയ പീലാത്തോസ്, പരമാർത്ഥത ഇല്ലാതെ പോയ പീലാത്തോസ്. യുവതി യുവാക്കന്മാരെ, സഹോദര സഹോദരന്മാരെ, ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കൃപ നിങ്ങളെയും വേട്ടയാടും. ഞങ്ങളെ വേട്ടയാടി പോലെ കൃപ നിങ്ങളെയും വേട്ടയാടും. കൃപ നിങ്ങളെയും സന്ദർശിക്കും. കൃപയ്ക്ക് മുമ്പ് നിങ്ങൾ പലതും പറഞ്ഞു നീക്കാൻ ശ്രമിക്കുമ്പോഴും കൃപ നിന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തും. അപ്പോൾ നീ ഈ കാര്യം ഓർക്കുക, നിനക്ക് പിടിച്ചു നീക്കാൻ പറ്റാത്ത ഇടത്തേക്ക് കൃപ നിന്നെ വേട്ടയാടി കൊണ്ടുപോകുമ്പോൾ നീ ഒന്ന് വിനയപ്പെടുക, വിനയപ്പെടുക. ഞാൻ വിശ്വസിക്കുന്നു, സത്യത്തിന് മാത്രമാ ഒരു മനുഷ്യനെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കാൻ കഴിയുന്നത്. ശബരിക്കാരി സ്ത്രീയുടെ മുഴുവനും ആയുധവും സത്യം ആയുധവർഗം വെപ്പിച്ചു. പത്രോസ് ഒറ്റച്ചാട്ടത്തിന് ബോട്ടിൽ നിന്ന് ചാടി, തുണി അരയിലിരുന്ന് തുണി ഊരി അർദ്ധനഗ്നായി പറഞ്ഞു, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. സക്കായിയുടെ തോളയിൽ സ്നേഹത്തിന്റെ രാജാവിന്റെ കൈ വന്നപ്പോൾ അവൻ അവന്റെ പണത്തെ മുഴുവനും സത്യത്തിനു മുമ്പിൽ വിട്ടുകളഞ്ഞു. സ്നേഹത്തിന്റെ രാജൻ മത്തായിയുടെ ഓഫീസിന് മുമ്പിൽ കൂടെ നടന്നു പോയപ്പോൾ മത്തായിയുടെ ഓഫീസ് അതിന്റെ ഷട്ടർ താഴേക്ക് ഇട്ടു. കൃപയ്ക്ക് ശക്തിയുണ്ട്, കൃപ നിന്നെ കൈവിട്ടിട്ടില്ല കുഞ്ഞെ, കൃപയ്ക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. പീലാത്തോസ്, പീലാത്തോസ് എന്തിനാണ് ഭാര്യയ്ക്ക് സ്വപ്നം തന്നത്? കൃപ നിന്റെ മുകളിൽ പൂട്ടു വരുന്നത് കണ്ടിട്ട് കൃപ നിന്നെ തടുത്തതാ പീലാത്തോസ്. പക്ഷെ എന്നിട്ടും നിനക്ക് സത്യം വളച്ചൊടിക്കാവുന്നതായതുകൊണ്ടാ നീ ഇന്ന് കൈകഴുകി ഭ്രാന്തനായി പോയത്. നിനക്കെതിരെയുള്ള താക്കോല് കണ്ടിട്ട് കൃപ ചില വചനങ്ങൾ സഭയ്ക്കകത്ത് തരുന്നു, ചില ഭക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്നു, അതിലെ കൂട്ടുവിശ്വാസികളെ എരിവുള്ളവരാക്കി തീർക്കുന്നു, ചില പാട്ടുകൾ നമ്മുടെ ജീവനെ ഉണർത്തിക്കുന്നു. കാരണം കൃപയ്ക്കറിയാം ഇങ്ങനെ പോയാൽ നീ അധികം നേരം പിടിച്ചു നിൽക്കത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഭാര്യയുടെ ഉറക്കം കെടുത്തി നിന്നെ തടുക്കാൻ ശ്രമിച്ചിട്ടും നീ തട്ടിക്കളഞ്ഞതാ ഈ സത്യത്തെ. നിങ്ങളുടെ ഭർത്താവ് ഒരാത്മീയനാണെങ്കിൽ ഭാര്യമാരെ സന്തോഷിക്കുക, നിങ്ങളുടെ ഭാര്യ ഒരാത്മീയനാണെങ്കിൽ ഭർത്താക്കന്മാരെ സന്തോഷിക്കുക. ചിലരെ ഭക്തന്മാരായി ഉണർത്തുന്നത് നിന്റെ ഭക്തിയെ കൂടെ വർദ്ധിപ്പിക്കാനാണ്. ഹാലലൂയ, ഒരുമിച്ച് കർത്താവിനെ അല്പസമയം സ്തുതിക്കാം. യേശുവേ, ഹാലലൂയ. ജീവനെ കൊണ്ടുവരൂ, ഇവിടേക്ക് നിങ്ങളുടെ ബുദ്ധി കൊണ്ടുവരരുത്, നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരൂ. സഹോദരന്മാരെ, സത്യത്തിനിടം ബുദ്ധിമാന്മാർക്കല്ല, സത്യത്തിനിടം കണ്ടെത്തുന്നത് ഹൃദയത്തിലാണ്. ഹാലലൂയ, സത്യത്തിന് മറ്റൊരിടത്തും ഇടം കണ്ടെത്താൻ കഴിയത്തില്ല. സത്യം ബുദ്ധി കൊണ്ടല്ല നീ നേരിടേണ്ടത്, സത്യത്തെ ഹൃദയം കൊണ്ട് ഇന്ന് നേരിടാം. കറയാം, യേശുവിനോട് പറയാം, യേശുവേ ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ഞാൻ തോൽക്കാനായിട്ട് എന്നെ തന്നെ അർപ്പിക്കുന്നു. എനിക്ക് തോൽക്കണം. യേശുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ എനിക്കൊന്ന് പരാജയപ്പെടണം. സഭേ, കമോൺ, കൃപയെ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കാൻ നീ കടന്നുവാ, യേശുവിനെ അഭിമുഖീകരിക്കാൻ മകളെ നീ കടന്നുവാ. പ്രിയ ചെറുപ്പക്കാരാ, യേശുവിനെ എന്നും മുഖാമുഖം കാണുന്ന ജീവിതത്തിനായി നീ കടന്നുവാ, യേശുവുമായിട്ടുള്ള ഒരു ജീവിതത്തിനായി നീ കടന്നുവാ. ഞാൻ എന്റെ കർത്താവിനെ എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുന്നു. യെസ്, യേശുവിനെ കാണാൻ നീ കടന്നുവാ. യേശുവിനെ നമുക്ക് അവനെ സേവിക്കാം, നമുക്ക് അവനെ സ്നേഹിക്കാം, നമുക്ക് അവന് വേണ്ടി പാട്ടുപാടാം, നമുക്ക് ആ കൃപയുടെ സത്യത്തിന്റെ രാജാവിന് വേണ്ടി നമുക്ക് പാട്ടുപാടാം, നമുക്കവനെ ഉത്സാഹത്തോടെ ശുശ്രൂഷിക്കാം. നമ്മുടെ വീട്ടിൽ മാറ്റിവെച്ചിരിക്കുന്ന തൈലം അവനു വേണ്ടി നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ, അവന്റെ ഒരു സ്പർശനത്തിന് എനിക്കൊരിക്കലും വിട്ടുപോരാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച പണമോഹത്തെ വിട്ടുകളയാനായിട്ട് അവന് കഴിയും. അവനെ ഞാനൊന്ന് പരമാർത്ഥ ഹൃദയത്തോടെ സത്യത്തിന് മുമ്പിൽ എന്റെ ഹൃദയത്തെ തുറന്നാ മതി. സത്യം സത്യമായിരിക്കുന്നത് കൊണ്ട് നിനക്ക് സത്യം മനസ്സിലാകണം നിർബന്ധമില്ല. സത്യത്തിന് മുമ്പിൽ നിനക്കൊരു പ്രതികരണമുണ്ട്, അതാണ് നിന്റെ വിനയം. ഇതാണ് യേശുവെങ്കിൽ, ഇതാണ് യേശുവില്ലാത്ത ജീവിതമെങ്കിൽ. ഫാദർ, അപ്പാ, പിതാവേ, നിന്റെ പുത്രനെ എനിക്ക് മടക്കി തരണമേ, നിന്റെ പുത്രനെ എനിക്ക് മടക്കി തരണമേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org